ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എവരി ഹോം ബൈബിൾ സ്കൂൾ ശ്രോതാക്കൾക്ക് ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായി ഒന്നാം അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ഇന്ന് രണ്ടാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. രണ്ടാം അധ്യായത്തിലെ ആരംഭ ചില വാക്യങ്ങൾ വായിക്കുന്നു. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരമിട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലുമെന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിങ്കിൽ ഇരിക്കുകയെന്നും പറയുന്നുവെങ്കിൽ നിങ്ങളുള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരല്ലയോ? പ്രിയ സഹോദരന്മാരെ, കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? അവരല്ലയോ നിങ്ങളെ ന്യായസ്ഥാനത്തിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവരല്ലയോ ദുഷിക്കുന്നത്? എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് തിരുവഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. മുഖവശം കാണിച്ചാലോ പാപം ചെയ്യുന്നു, നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു. അന്നത്തെയും ഇന്നത്തെയും സമൂഹത്തിലുള്ള ഒരു ദുഷിച്ച വ്യവസ്ഥിതിയെ ഈ രണ്ടാം അധ്യായത്തിൽ യാക്കോബ് ചൂണ്ടിക്കാണിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മുഖപക്ഷം, ഈ രണ്ടാം അധ്യായത്തിലെ യാക്കോബിൻ്റെ പ്രധാന രണ്ടാം അധ്യായത്തിൻ്റെ ഉദ്ദേശമായിട്ട് എഴുതിയിരിക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത് തികഞ്ഞ വിശ്വാസം എന്നുള്ളതാണ്. ആ തികഞ്ഞ വിശ്വാസം പുലർത്തി ജീവിക്കേണ്ട ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട, അവർ മനസ്സിലാക്കേണ്ട, അവർ പാലിക്കേണ്ട ചില പ്രബോധനങ്ങളാണ് രണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി ഒന്നാം വാക്യം മുതൽ തന്നെ ആരംഭഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുഖപക്ഷമെന്ന വലിയ മാരകമായ വിപത്തിനെയാണ് അദ്ദേഹം ഇവിടെ ഓർപ്പിക്കുന്നത്. സാമൂഹ്യ പദവി, സമ്പത്ത് മുതലായ അടിസ്ഥാനമാക്കിയുള്ള വേർതിരിവ് ആദിമസഭയിൽ വ്യക്തമായി ഉണ്ടായിരുന്നു എന്ന് ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഈ അധ്യായങ്ങൾ, ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ഇന്നും നമ്മുടെ സഭയിലും സമൂഹത്തിലൊക്കെ ഈ വലിയ വേർതിരിവ് നിശ്ചയമായും ഉണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു വലിയ കാര്യമാണ്. എന്നാൽ ഇവിടെ പറയുന്നു, ദരിദ്രരെ വിശ്വാസത്തിൽ സമ്പന്നരായി തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മനോഭാവത്തിനെതിരാണിത്. അതെ, ദൈവം ദരിദ്രരെ വിശ്വാസത്തിൽ സമ്പന്നരായി, ചിലപ്പോൾ ഭൗതികമായ സെറ്റപ്പുകളൊന്നും ഇല്ലാത്ത ആളുകളെ നമുക്ക് സഭയിൽ കാണാം. അങ്ങനെയുള്ളവരെ തന്നെ ദൈവം സഭയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നു. പെട്ടെന്നൊന്നും അവർക്ക് ഇന്നത്തെ മോഡേൺ തിയോളജിക്കാർ പറയുന്ന പോലെ, പ്രോസ്പെക്റ്റീവ് തിയോളജിക്കാർ പറയുന്ന പോലെ ഒരു വാസ പ്രാർത്ഥന കൊണ്ടോ കുറച്ച് നാളത്തെ ആരാധന കൊണ്ടൊന്നും അവരുടെ സമ്പത്തൊന്നും വർദ്ധിച്ച് അവർ ഇവിടുത്തെ വലിയ ബിസിനസ്സുകാരോ ഒന്നും ആകുന്നില്ല. സത്യത്തിൽ നമ്മൾ വചനം പഠിച്ചാൽ അങ്ങനെ ജീവിക്കുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് കഷ്ടതയാണ് ക്രിസ്ത്യാനിത്വം, കഷ്ടത വഹിച്ച് കഷ്ടതയിലൂടെ പോയേ പറ്റൂ എന്നൊന്നുമില്ല. കഷ്ടതയും ഒക്കെ നിശ്ചയിക്കുന്നത് നമ്മളാണ്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ വെച്ചുകൊണ്ട്. ദൈവത്തിന് ഇതൊന്നും കഷ്ടതയായിട്ടല്ല. ദൈവം ഓരോരുത്തരെ ഓരോ പാന്താവിലാക്കുന്നു, അവിടെ അവരെങ്ങനെ അതിനെ പ്രതികരിക്കുന്നു എന്നത് വെച്ചുകൊണ്ടാണ് ദൈവം ആത്മീയത്തെ വിചിന്തനം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ പറയുന്നു, സാമ്പത്തികമായി അധപ്പതിച്ചവർ അല്ലെങ്കിൽ സാമ്പത്തികമായ ഭദ്രതയില്ലാത്തവർ, വേണ്ടതുപോലെ ജീവിത സാഹചര്യങ്ങൾ, ഇവിടെ പറയുന്ന വാക്ക് കേട്ടാൽ വസ്ത്രത്തിന് പോലും, നല്ല വസ്ത്രം പോലും ധരിക്കാൻ കഴിയാത്ത ആളുകൾ സഭയിൽ ഉണ്ടായെന്ന് വന്നേക്കാം. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് ചില ആളുകൾ പഠിപ്പിക്കുന്നത്, നീ സമ്പത്തില്ലയോ, നിനക്ക് വസ്ത്രമില്ലയോ, നിനക്ക് ആഹാരമില്ലയോ, നീ ശാപത്തിൻ്റെ കീഴില്ല. എന്നാൽ ഇവിടെ പൗലോസ് യാക്കോ പറയുന്നു, നിന്റെ സഭയിൽ വസ്ത്രമില്ലാത്തവൻ, നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാത്തവൻ കണ്ടേക്കാം. അപ്പം നമുക്കറിയാം, ദൈവം സമൂഹത്തിൽ എല്ലാ തുറകളിലുള്ളവരെയും സഭയിലേക്ക് കൊണ്ടുവരികയാണ്. പാവപ്പെട്ട, ജീവിക്കാൻ നിർവാഹമില്ലാത്തൊരു വിശ്വാസി സഭയിലുള്ളപ്പോൾ തന്നെ കോടികൾ കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സുകാരും വേർപെട്ട സഭകളിൽ അംഗങ്ങളായി മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും. അവരുടെ ബിസിനസ്സിൽ അവർ വിശ്വസ്തരായി പ്രവർത്തിക്കുക. ഇവിടെ സാമ്പത്തിക പരാധീനതയിൽ ആയിരിക്കുന്ന വിശ്വാസിയാണോ? നിനക്ക് ദൈവം തരുന്നതിൽ ഒരു താലന്തേ ഉള്ളൂ, അത് കുഴിച്ചിടാതെ അതിനെ വ്യാപാരം ചെയ്യുവാൻ നീ തയ്യാറായാൽ നിശ്ചയമായി നീ അനുഗ്രഹിക്കപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ യാക്കോബിൻ്റെ വിഷയത്തിലേക്ക് വരാം. യാക്കോബ് പറയുകയാണ്, നമ്മളെ വിശ്വാസത്തിൽ തികഞ്ഞവരായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെയും തകർക്കുന്ന ഒരു വലിയ വിപത്ത്, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ വിപത്തുണ്ട്, അതാണ് മുഖപക്ഷം. അദ്ദേഹം ഇവിടെ വളരെ കർശനമായി ചില വാക്യങ്ങൾ തന്നെ ഉപയോഗിച്ച് അദ്ദേഹം മുഖപക്ഷത്തിനെതിരെ സംസാരിക്കുകയാണ്. നമ്മളൊക്കെ പലതിനെതിരെ ഗർജിക്കുന്നവരാണ്, ഒരുപാട് തിന്മകൾക്കൊക്കെ എതിരെ എഴുതുന്നവരും പ്രവർത്തിക്കുന്നവരും ചിന്തിക്കുന്നവരും ഗർജിക്കുന്നവരും ഒക്കെയാണ്. പക്ഷേ മുഖപക്ഷത്തെക്കുറിച്ച്, മുഖപക്ഷ മനോഭാവത്തെക്കുറിച്ച്, വേറുകൃത്യത്തെക്കുറിച്ച് നമ്മളിൽ നല്ലൊരു പങ്കും മിണ്ടുന്നേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ശക്തമായ ഭാഷയിൽ യാക്കോബ് ഇവിടെ ഓർപ്പിക്കുന്നു, ഒരു രീതിയിലുമുള്ള മുഖപക്ഷം ദൈവസഭയിൽ പാടില്ല. അങ്ങനെ മുഖപക്ഷം ഒരാൾക്ക് ഉണ്ടായാൽ, ഒരു ആളോ ഒരു പാസ്റ്ററോ വിശ്വാസിയോ സെക്രട്ടറിയോ ആരെങ്കിലും മുഖപക്ഷം ഏതിനേലും കാര്യത്തിൽ കാണിച്ചാൽ, ഒന്ന്, ദരിദ്ര വിശ്വാസത്തിൽ സമ്പന്നരായി തിരഞ്ഞെടുത്ത ദൈവിക മനോഭാവത്തിനെതിരാണത്. രണ്ട്, അയൽക്കാരനെ സ്നേഹിക്കണമെന്ന രാജീയ കൽപ്പന തന്ന ആ ക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരാണത്. എല്ലാവരെയും ആദരിക്കാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. പൗലോസ് ശ്ലീഹ നമ്മളോട് പറയുന്നത് അതാണ്, നമ്മേക്കാൾ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുന്ന ഒന്നാണ് ക്രിസ്തീയ പ്രമാണം. ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ സഭയിൽ പ്രാവർത്തികമാക്കാൻ പാടില്ല. സമ്പത്തല്ല നമ്മെ ധനികരാക്കുന്നത് അല്ലെങ്കിൽ സമ്പന്നരാക്കുന്നത്. ഒരിക്കൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ ഇങ്ങനെ പറഞ്ഞു, ഐ ക്യാൻ ബി റിച്ച് വിത്തൗട്ട് മണി, പണം കൂടാതെ എനിക്ക് സമ്പന്നനാകാം. സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട്, എൻ്റെ ഇടപാടുകൾ കൊണ്ട്, എൻ്റെ സ്നേഹം കൊണ്ട് എനിക്ക് വലിയ സമ്പന്നനേക്കാൾ മാന ലഭിക്കും, അല്ലെങ്കിൽ എന്നെ ആളുകൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാകും എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരാംശം. നമ്മൾ പലരും ധരിച്ചു വച്ചേക്കുന്നത് സമ്പത്തുണ്ടേലേ ഇവിടെ മാന്യതയുള്ളൂ, സമ്പത്ത് നേടിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയൂ. അല്ല, ദൈവം തരുന്നതാണ് സമ്പത്തുകൾ, ഇത് വന്നു പോകുന്നതാണ്, അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളർത്താണ് നമ്മുടെ ജീവിത വിജയം ഇരിക്കുന്നത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുതെന്നാണ് ബൈബിൾ പറയുന്നത്. സമ്പത്ത് വർദ്ധിക്കാം, സമ്പത്ത് നമുക്കുണ്ടായെന്ന് വരും, സമ്പത്ത് ദൈവം തരും, പിശാചും സമ്പത്ത് തരുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ലഭിക്കുന്ന എല്ലാ സമ്പത്തും, എല്ലാവരുടെയും സമ്പത്തും, വലിയ വലിയ നന്മകളും ലോകപരമായ ഉയർച്ചകളൊന്നും ദൈവീകമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ദൈവം നമുക്ക് സമ്പത്ത് തരും, നമുക്ക് ജീവിക്കാനും ദൈവനാമ മഹത്വത്തിനായി ചെലവിടാനും ഒക്കെ ഉള്ളത് ദൈവം നമുക്ക് തരുന്ന ദൈവം തന്നെയാണ്. ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവം തരും. നമുക്കറിയാം, ആരംഭകാലത്തൊക്കെ ഒന്നുമില്ലായ്മയിൽ നിന്ന് പിതാക്കന്മാർ കർത്താവിന് വേണ്ടി ഇറങ്ങി, അവരുടെ തലമുറകളെ ദൈവം മാനിച്ചു. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. എൻ്റെ പിതാവ് തനിക്കുണ്ടായിരുന്ന ഭൗതിക നന്മകളെയും, എബ്രായ ലേഖനം പറയുന്ന പോലെ സമ്പത്തുക്കളുടെ അപകാരം സന്തോഷത്തോടെ സ്വീകരിച്ച് അതെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടിറങ്ങിയ, ജീവിതത്തിൽ നാട്ടുഭാഷയിൽ പറയുന്ന പോലെ കൈക്കുഴ പോലും കയ്യിലില്ലാതെ ഇറങ്ങിയ ഒരു വ്യക്തിയുടെ മകനാണ് ഞാൻ. സുശേഷത്തിന് വേണ്ടി ഇറങ്ങിയ വ്യക്തിയുടെ മകനാണ്. ഞങ്ങൾക്ക് സാമ്പത്തികമായ വലിയ ഉയർച്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ക്രിസ്തു നിമിത്തം മോശെ പോലെ ഛേദമെന്ന് എണ്ണിക്കഴിഞ്ഞപ്പോൾ, പൗലോസിനെ പോലെ ഛേദമെന്ന് എണ്ണിക്കഴിഞ്ഞപ്പോൾ, 17 വയസ്സുള്ള മൂത്ത പെൺമകൾ ഉൾപ്പെടെയുള്ള 4 മക്കളുമായി എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ വരാന്തയിൽ 4 ദിവസം കഴിയേണ്ടി വന്നു. ഞങ്ങൾക്ക് സ്വന്തമായി വീടില്ല, ഞങ്ങളെ കയറ്റി പാർപ്പിക്കുവാൻ ആളില്ല. ഒടുവിൽ ആ ദയനീയ സ്ഥിതി കണ്ട ഞങ്ങളുടെ ആ സ്കൂളിൽ പഠിപ്പിച്ച ഒരു നായർ ടീച്ചറാണ് ഞങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കുവാൻ ഒരു വീട് സംഘടിപ്പിച്ചു തന്ന, അവരുടെ വീടിൻ്റെ ഔട്ട് ഹൗസ് സംഘടിപ്പിച്ചു തന്നത്. സ്വന്തക്കാർ കൈമലർത്തി, സഭക്കാർ കൈമലർത്തിയപ്പോൾ ആ നായർ സ്ത്രീയിലൂടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ കർത്താവിന് വേണ്ടി കഷ്ടവും നിന്ദവും സഹിച്ച് സമ്പത്തുകളുടെ അപകാരം വേണ്ടെന്ന് വെച്ച് ഇറങ്ങിത്തിരിച്ച എൻ്റെ പിതാവിനെ ദൈവം മാനിച്ചു, ഞങ്ങളുടെ തലമുറകളെ ദൈവം മാനിച്ചു. അപ്പോൾ ദൈവം നമ്മെ നടത്തുന്ന വഴിയിലൂടെ പോയാൽ ദൈവം നിശ്ചയമായും നമ്മെ മാനിക്കും. ഇന്ന് വീട് ഞങ്ങൾക്കുണ്ട്, ഇന്ന് പാർക്കുവാൻ ഞങ്ങൾക്ക് ഗവൺമെൻറ് സ്കൂളിൽ വരാന്തയിൽ കിടക്കേണ്ട ആവശ്യമില്ല, ഇന്ന് വസ്ത്രം ആവശ്യമായതെല്ലാം ദൈവം വാഹനമെല്ലാം നൽകുന്നുണ്ട്. എന്നാൽ തന്നെ അതിനെ വർദ്ധിപ്പിച്ച് അതിങ്ങനെ കുട്ടിക്കുട്ടി വെക്കുകയല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. എനിക്ക് സമ്പത്ത് ദൈവം തരുമ്പോൾ, എനിക്ക് ദൈവം വീട് തരുമ്പോൾ, എനിക്ക് ദൈവം വാഹനം തരുമ്പോൾ, എനിക്ക് ദൈവം ആരോഗ്യം തരുമ്പോൾ, അത് ദൈവത്തിനും ദൈവസഭയ്ക്കും എൻ്റെ സഭയിലെ എൻ്റെ ചുറ്റുപാടിലെ പാവപ്പെട്ടവർക്കൂടെ പ്രയോജനം ഭവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം എനിക്ക് സമ്പത്തുകൾ തരുന്നത്. യാക്കോബ് ഇവിടെ പറയുന്നു, ഇങ്ങനെ സമ്പത്തിൻ്റെയോ ഏതിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിലോ ജനങ്ങളെ വേർതിരിച്ച് കാണുന്ന ഒരു വലിയ പാപം അന്നത്തെ സഭയിൽ ഉണ്ടായിരുന്നു, അത് പാടില്ല. ധനികരെ ആദരിക്കുന്ന പാപം ആദ്യ നാളുകൾ തന്നെ സഭയിൽ ഉണ്ടായിരുന്നു. ധനികരെ ആദരിക്കുന്നത് ശരിയല്ലെന്നല്ല, ദരിദ്രരെ അവഗണിച്ചിട്ട് അവരെ ദൂരെ നിർത്തിയിട്ട് സമ്പന്നരെ മാത്രം ഉയർത്തുന്ന, സമ്പന്നർക്ക് സഭയിൽ എന്തിന് സ്ഥാനം കൊടുക്കുന്ന ഒരു പ്രവണത ഇന്നും നമ്മുടെ സഭകളിൽ കാണാം. അത് പാടില്ലെന്നാണ് ഇവിടെ യാക്കോബ് ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ പദവി, ഭൗതിക പ്രകടനം മുതലായ ബാഹ്യ പരിഗണനകൾ അടിസ്ഥാനമാക്കിയുള്ള വിധി ദൈവസഭയിൽ പാടില്ല. യേശുവിന് മുഖവശമില്ലായിരുന്നു, അതുകൊണ്ട് ദൈവജനവും യേശുവിനെ അനുകരിക്കുവാൻ തയ്യാറാകണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ആർക്കും മുഖവശം നോക്കുവാൻ അനുവാദമില്ല. അവിടെ യഹൂദനെന്നോ യവനെന്നോ ബർബറിനെന്നോ ശകനെന്നോ ദാസനെന്നോ സ്വതന്ത്രനുമല്ല, എല്ലാം ക്രിസ്തുവിൽ ഒന്നാണ്. ഇതിലൂടെ യാക്കോബ് ഉദ്ദേശിക്കുന്ന ഒരു വലിയ സന്ദേശം അതാണ്. ഏത് കാറ്റഗറിപ്പെട്ടാലും വർണ്ണ വർഗ ഒന്നും വ്യത്യാസമില്ല, നാമെല്ലാം ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് കാണുവാൻ കഴിയാത്ത വിശ്വാസിക്ക് ഇവിടെ നിലനിൽപ്പില്ല. യേശുവിൻ്റെ നാമം ഈ ലേഖനത്തിൽ പരാമർശിക്കുന്ന രണ്ട് സ്ഥാനങ്ങളിൽ ഒടുവിലത്തേതാണിത്. യേശുവിൻ്റെ നാമം വിരളമായിട്ടേ ഇതിൽ പരാമർശിക്കുന്നുള്ളൂ എങ്കിലും യേശു ക്രിസ്തുവിൻ്റെ ആത്മാവും അധ്യാപനവും ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ധനികനെ സഭയിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയും ദരിദ്രനെ അവഗണിക്കുകയും ചെയ്യുന്നത് പാപമാണ്. ഈ ലോകത്തിൽ ഇത്തരം പെരുമാറ്റം വളരെയാണെങ്കിലും ദൈവസഭയിൽ ഇങ്ങനെയുള്ള മുഖവശം പാടില്ല. അങ്ങനെ ചെയ്യുന്നത് ക്രിസ്ത്യ വിശ്വാസത്തിന് ചേരാത്ത കാര്യമാണ്. ഈ വിവേചനം കാണിക്കുന്നവർക്ക് ഉത്തമ വിധികർത്താക്കളായിരിക്കുവാൻ പോലും സാധ്യമല്ല. അവർ ഉള്ളിൽ പ്രമാണമില്ലാത്തവരാണ്. നിഷ്പക്ഷമായ വിധി അവരിൽ നിന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പൗലോസ് തുറന്നുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിവേചനം ദരിദ്രരെ വിശ്വാസത്തിലേക്കും രക്ഷയിലേക്കും വിളിച്ച ദൈവഹിതത്തിന് വിരുദ്ധമാണ്. മാത്രമല്ല ദരിദ്രരെയൊക്കെ ദൈവകൃപയിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ്. ആരും സഭയിലേക്ക് വരാത്ത ഒരു തടസ്സമായി മാറും. നമ്മളൊക്കെ ജലാശയങ്ങളിൽ മത്സ്യബന്ധനത്തിന് കൂടുവെക്കും. ആ കൂടിൽ കൊണ്ടുവന്ന് കൂടുവെക്കുമ്പോൾ തന്നെ കൂടിൻ്റെ വാതുക്കൽ നീർക്കോലി എന്ന് പറഞ്ഞൊരു പാമ്പ് കയറിയിരിക്കും. ആ നീർക്കോലി ഉള്ള കാലത്തോളം ഒരു മീനും ആ കൂട്ടിൽ കയറത്തില്ല. നീർക്കോലി നമുക്ക് ഉപകാരമുള്ളതല്ല, അത് ഉപദ്രവമുള്ള ഒരു ജീവിയാണ്. എന്നാൽ ഇത് ഒരു മീൻ പോലും ഈ കൂട്ടി വരുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ദൈവഹിതത്തിന് യോജിക്കാത്ത, ദൈവിക പ്രമാണങ്ങൾ നിരക്കാത്ത നിലയിൽ സമ്പത്തോ മറ്റേതെങ്കിലും രാഷ്ട്രീയ സാമൂഹിക നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയായിരിക്കാം. പക്ഷേ ഇവിടെ യാക്കോബ് പറയുന്നു, ഇങ്ങനെയുള്ളവൻ അനേകം പാവം പിടിച്ചവർ സഭയിൽ വരുന്നതിന് തടസ്സമായി വന്നേക്കാം. അതുകൊണ്ട് നമ്മളാരും ആർക്കും തടസ്സമാകാതെ പണം കൊണ്ടോ സാമൂഹ്യ സ്ഥിതികൾ കൊണ്ടോ ഒന്നുകൊണ്ടോ നാം അഹങ്കരിക്കുവാനിടയാകാതെ എല്ലാവരെയും ഒരുപോലെ കാണുവാൻ കഴിയുന്ന വ്യക്തികളായി നാം മാറുന്നെങ്കിലേ നമ്മുടെ ജീവിതം വിജയകരമായി മാറൂ എന്ന് ഇവിടെ നമ്മെ ദൈവം ഓർപ്പിക്കുകയാണ്. യാക്കോബ് തൻ്റെ ലേഖനത്തിലൂടെ ദൈവത്തിൻ്റെ ആലോചന നമ്മെ അറിയിക്കുകയാണ്. അദ്ദേഹം ഇവിടെ പറയുന്ന രണ്ട് ചോദ്യങ്ങൾ അദ്ദേഹം ഇവിടെ ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയാണ്. ദൈവ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിന് അവകാശവും ആകേണ്ടതിന് തെരഞ്ഞെടുത്തില്ലയോ? ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? അവരല്ലയോ നിങ്ങളെ കോടതികളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത്? അവരല്ലയോ നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ ദുഷിച്ചിരിക്കുന്നത്? എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ വേറുകൃത്യത്തിനുള്ളിലേക്ക് ശക്തമായി അദ്ദേഹം കടന്നു കയറുകയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുണ്ടാകാതിരിക്കാൻ നമ്മെ ദൈവകൃപയിൽ സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ കഴിവിൻ്റെയോ മിടുക്കിൻ്റെയോ ആത്മീയത്തിൻ്റെ പേരിൽ പോലെയും ആരെയും നമ്മൾ വേർതിരിക്കരുത്. എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നായി കാണുവാൻ നമുക്ക് കഴിയണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത വാക്യം